السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سهودرങ്ങളെ، റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തു നബവിയ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 72-ാമത്തെ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മൾ ഉഹുദിൻ്റെ ആ ഒരു ചരിത്രത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഉഹുദിൻ്റെ ആ ഒരു ആദ്യ പകുതി, മുസ്ലിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും യുദ്ധക്കളത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യം ലഭിച്ച ആ യുദ്ധത്തിൻ്റെ ആദ്യ പകുതിയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ വിശദീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ ആ രൂപത്തിൽ നിന്നാൽ പിന്നീട് ഉഹുദിൻ്റെ രണ്ടാം പകുതി എങ്ങനെയാണ് ആ യുദ്ധം മുസ്ലിങ്ങൾക്ക് പ്രതികൂലമായി മാറുന്നത്, അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഈ ഒരു ഭാഗത്തുടനീളം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഉഹുദിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവൻ ഹംസ റളിയല്ലാഹു അൻഹു, ഹംസ ഇബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വമാണ്. ഈ ഒരു ഭാഗത്തുടനീളം നമ്മൾ അതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഭൂരിപക്ഷം സീറാ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നത് മുസ്ലിങ്ങൾ വിജയിച്ച് നിൽക്കുന്ന ഉഹുദിൻ്റെ ആദ്യ പകുതിയിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ സീറയിൽ ഈ ഒരു പോയിൻറ്റോടുകൂടെ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ റോൾ അവസാനിക്കുകയാണ്. അപ്പോൾ വളരെ നേരത്തെ തന്നെ മറ്റുള്ള അനുചരന്മാർ അലി, ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ നേരത്തെ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു സ്വഹാബിയെ, ഹംസ റളിയല്ലാഹു അൻഹുവിനെ വേണ്ടത്ര പ്രാധാന്യത്തോടെ പല ആളുകളും മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ചില പണ്ഡിതന്മാർ ഹംസ റളിയല്ലാഹു അൻഹു എങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഖുലഫാഉർ റാഷിദീങ്ങളിൽ തന്നെ ഒരാളായി മാറുമായിരുന്നു, ആ രൂപത്തിൽ അഭിപ്രായപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുചരനായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പല കാര്യങ്ങൾ നമ്മൾ മക്കൻ കാലഘട്ടത്തെല്ലാം പലതും നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അതെല്ലാം നിങ്ങൾ മറന്നിട്ടുണ്ടാവും ചില കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു ഭാഗത്തുടനീളം നമ്മൾ ഹംസ റളിയല്ലാഹു അൻഹുവിലേക്ക് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി ഒന്ന് പെട്ടെന്ന് നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹംസ ഇബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ പിതൃവിനാണ്. അത് മാത്രമല്ല, രണ്ട് ബന്ധം റസൂലുള്ളാഹിൻ്റെ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരൻ കൂടെയാണ്. ഇപ്പോൾ പിതൃവൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രായവ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കരുത്. രണ്ടാളും ഏകദേശം സമപ്രായക്കാരായിരുന്നു, അതുകൊണ്ട് തന്നെ വളരെ അടുത്ത മിത്രങ്ങളായിരുന്നു. ചെറുപ്പം മുതലേ അവരെല്ലാം പങ്കുവെച്ച് ഒരുമിച്ചാണ് അവരെല്ലാം പങ്കുവെച്ച് കളിച്ച് വളരുന്നത്. അങ്ങനെ ഓർക്കുന്നുണ്ട് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു അഡ്വഞ്ചർ മാൻ ആയിരുന്നു, അതായത് സാഹസികതയെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. പല സന്ദർഭത്തിലും അദ്ദേഹം വേട്ടയാടി മക്കൾക്ക് പുറത്ത് ദിവസങ്ങളോളം വേട്ടയ്ക്ക് പോയി പല രൂപത്തിലുള്ള സിംഹത്തെയും മറ്റുമെല്ലാം വേട്ടയാടി കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ സാഹസിക യാത്രകളെ സംബന്ധിച്ചുള്ള കഥകൾ മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവെച്ച് ആ രൂപത്തിലുള്ള ഒരു ജീവിതമായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു മക്കയിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചതിന് ശേഷവും അദ്ദേഹം ഒരല്പം കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഹംസ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പതിവ് പോലെ വേട്ടയ്ക്ക് പോയി ദിവസങ്ങൾക്ക് ശേഷം മക്കയിലേക്ക് തിരിച്ചു വന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിനൊരു പതിവുണ്ടായിരുന്നു, നേരിട്ട് വീട്ടിൽ പോവാതെ ആദ്യം ആ കഅബാലയത്തിന് സമീപത്ത് പോയി അവിടെ തവാഫ് ചെയ്തതിന് ശേഷമാണ് വീട്ടിലേക്ക് പോവുക. അങ്ങനെ ആ വേട്ട കഴിഞ്ഞ് ആ കഅബാലയത്തിൻ്റെ സമീപത്ത് എത്തിയ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഹംസ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഓ അബു ഉമാറ, അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ്, നിങ്ങൾ പോയ സന്ദർഭത്തിൽ ഇവിടെ സംഭവിച്ചതല്ല നിങ്ങൾ അറിഞ്ഞു. അപ്പം അദ്ദേഹം ചോദിച്ചു എന്താണ്. ആ സ്ത്രീ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ പോയ സന്ദർഭത്തിൽ നിങ്ങളുടെ സഹോദരപുത്രൻ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെ അബുൽ ഹക്കം അതായത് അബൂജഹൽ ഒരുപാട് ചീത്ര പറഞ്ഞു, അതേപോലെ തന്നെ ഒരുപാട് ദേഹോപദ്രവം എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു വാർത്ത ഹംസ റളിയല്ലാഹു അൻഹുവിനോട് ആ സ്ത്രീ പറയുകയാണ്. ആ ഒരു വാർത്ത കേട്ട ഉടനെ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടും, അദ്ദേഹം അങ്ങേയറ്റം കോപിക്കുകയാണ്. ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ആത്മബന്ധം, രണ്ടാമത്തെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചിന്തിച്ചു നോക്കുക, നേരത്തെ തന്നെ അബൂലഹബും സമാനമായിട്ട് റസൂലുള്ളാഹിനെ ചീത്ത പറയുന്നുണ്ട്, പക്ഷേ അബൂലഹബ് സ്വന്തം ഗോത്രക്കാരനാണ്, റസൂലുള്ളാഹിൻ്റെ പിതൃവനാണ്, ആ രൂപത്തിലല്ല അബൂജഹൽ. അബൂജഹൽ പുറത്ത് മറ്റൊരു ഗോത്രക്കാരൻ കൂടെയാണ്, ബനു മഖ്സൂം ഗോത്രക്കാരനാണ്. അപ്പോൾ ആ ഒരു എലമെൻറ്റും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വികാരത്തിൻ്റെ പുറത്തുണ്ട്. അപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു ആ വേട്ട കഴിഞ്ഞ് വരുന്ന ആ വഴിക്ക് തന്നെ നേരെ വീട്ടിൽ പോവാതെ നേരെ അമ്പും ബില്ലെടുത്ത് അബൂജഹലിനെ അന്വേഷിച്ചിറങ്ങാണ്. അങ്ങനെ മറ്റൊരു സ്ഥലത്ത് അബൂജഹലും കൂട്ടരി ഇരിക്കുന്നത് കണ്ട ഉടനെ തന്നെ ഒന്നും ചോദിക്കാതെ ഹംസ റളിയല്ലാഹു അൻഹു നേരെ നടന്നു നിന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വില്ലെടുത്ത് അബൂജഹലിൻ്റെ നെറും തലയിൽ അടിക്കുകയാണ്. അങ്ങനെ ആ നെറും തല പൊട്ടി അബൂജഹലിൻ്റെ തലയിൽ നിന്നും രക്തം ധാരയായിട്ട് ഒഴുകാൻ തുടങ്ങുകയാണ്. ആ സന്ദർഭത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹം കോപത്തോടുകൂടെ പറഞ്ഞു, നീ മുഹമ്മദിനെ ചീത്ത പറയാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, അതസുബ്ഹു വഅന അലാ ദീനിഹി വഅഖൂലു മാ യഖൂൽ. നീ മുഹമ്മദിനെ ചീത്ത പറയാണോ? അങ്ങനെയാണെങ്കിൽ ഞാനും അയാളുടെ മതക്കാരനാണ്, അയാളുടെ അതേ വാദമാണ് എനിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ അയാളെ ചെയ്ത പോലെ എന്നെയും ചെയ്. ഈ രൂപത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു പ്രതികരിക്കുകയാണ്. അപ്പം അത് യഥാർത്ഥത്തിൽ വഅന അലാ ദീനിഹി, ഞാനും അയാളുടെ മതത്തിലാണെന്നുള്ളത് അത് മനസ്സിൽ തട്ടിക്കൊണ്ട് പറഞ്ഞല്ല, മറിച്ച് ആ ഒരു വികാരത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോയതാണ്. പക്ഷേ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു വാക്ക് അതൊരു തീ പോലെ മക്കയിലുടനീളം ആ ഒരു വാർത്ത കത്തിപ്പടരാണ്. ഹംസ റളിയല്ലാഹു അൻഹു മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായി ആയിട്ടുണ്ടെന്നുള്ള വാർത്ത കത്തിപ്പടരാണ്. പിന്നെ ഹംസ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് തിരിച്ചുപോയി. അന്നത്തെ രാത്രിയിലുടനീളം ആ പറഞ്ഞ വാക്കിൻ്റെ പേരിൽ അദ്ദേഹം അങ്ങേയറ്റം പ്രതിസന്ധിയിലാവുകയാണ്, അങ്ങേയറ്റം വിഷമിക്കുകയാണ്. കാരണം ഇത്രയും കാലം താൻ പിന്തുടർന്നു പോകുന്ന ആ പൂർവ്വപിതാക്കന്മാരുടെ ആ മതം തള്ളിപ്പറഞ്ഞല്ലോ, ആ രൂപത്തിലുള്ള ഒരു പ്രതിസന്ധി. ഇതാണോ ശരി, ഏതാണ് ശരിയെന്നുള്ളതിൻ്റെ ആ ഒരു ആശയക്കുഴപ്പത്തിലായ സന്ദർഭത്തിൽ അദ്ദേഹം അർദ്ധരാത്രി വീണ്ടും കഅബാലയത്തിന് സമീപത്ത് വന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് കൈയുയർത്തുകയാണ്. ഓ അല്ലാ, ഞാൻ പറഞ്ഞത് അതാണ് ശരിയായിട്ടുള്ള പാതയെങ്കിൽ എന്നെ അതിൽ അടിയുറപ്പിച്ച് നിർത്തണം. ആ രൂപത്തിൽ അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് കൈയുയർത്തിയ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്ലാമിൻ്റെ വെളിച്ചം അദ്ദേഹത്തിന് നൽകുകയാണ്. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ പിറ്റേ ദിവസം റസൂലുള്ളാഹിൻ്റെ സമീപത്ത് പോയി ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഈ ഒരു സംഭവം സീറയിൽ നേരത്തെ മക്കി കാലഘട്ടത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ആവർത്തിക്കാനുള്ള മറ്റൊരു കാരണം, ഈ ഒരു സംഭവം സമകാലിക ലോകത്തുള്ള മുസ്ലിം ഉമ്മത്തിന് നൽകുന്ന വലിയൊരു പാഠം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സംഭവത്തിലുള്ള മനോഹരമായിട്ടൊരു യുക്തി അള്ളാഹു സുബ്ഹാനഹു തആല ഖദറിനെ സംബന്ധിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പം അബൂജഹൽ അവിടെ ഇസ്ലാമിനോടുള്ള കടുത്ത വിരോധം കാരണം, ആ ശത്രുത കാരണം, ഇസ്ലാമിൻ്റെ ആ വളർച്ച തടയാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോയി ചീത്ത പറഞ്ഞതും റസൂലുള്ളാഹിനെ ഉപദ്രവിച്ചതല്ല. റസൂലുള്ളാഹ് അവിടെയെല്ലാം ക്ഷമ അവലംബിച്ച് അവിടെ നിൽക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഒരു ഫലം, അതിൻ്റെ ഒരു റിസൾട്ട് നോക്കുക. അബൂജഹൽ എന്താണോ ചെയ്യാൻ ശ്രമിച്ചത്, അതായത് ഇസ്ലാമിൻ്റെ വളർച്ച തടയാൻ വേണ്ടി ഈ രൂപത്തിലെല്ലാം ചെയ്തു, പക്ഷെ അതിൻ്റെ റിസൾട്ട് അവിടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്ക് അത് കാരണം ഹിദായത്ത് ലഭിക്കാൻ ആ ഒരു സംഭവം നിമിത്തമായിട്ട് മാറുകയാണ്. അപ്പം എന്താണോ തകർക്കാൻ വേണ്ടി ചെയ്തത് അത് വളർച്ചയ്ക്ക് വഴിവെക്കുകയാണ്. അപ്പം ഇവിടെ ഞാനിത് പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം, സമകാലിക ലോകത്തും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ ഗൂഢമായിട്ട് ചില പദ്ധതികൾ നിരന്തരം ദിനേന അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല രൂപത്തിലുള്ള ആരോപണങ്ങളാണ് പല സന്ദർഭത്തിലായിട്ട് അവരെടുത്തു കൊണ്ടുവരുന്നത്. അവിടെ നമ്മൾ തളരേണ്ടതില്ല. തീർച്ചയായിട്ടും അവരെന്താണോ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൻ്റെ വിപരീത ഫലം, അതായത് ഈ മതത്തിൻ്റെ തളർച്ചക്കല്ല മറിച്ച് വളർച്ചയിലേക്കാണ് അത് വഴിവെക്കുക. ഇപ്പോൾ നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ന്യൂസിലാൻഡിൽ ഒരു നീചനായിട്ടുള്ള വ്യക്തി വന്ന് പള്ളിയിൽ കയറി നിരവധി ആളുകളെ വധിച്ചു. ആ ഒരു സംഭവത്തിന് ശേഷം ആ രാജ്യത്തുള്ള ഇസ്ലാമിൻ്റെ വളർച്ച ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അപ്പം അവിടെയെല്ലാം എന്താണോ ശത്രുക്കൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൻ്റെ വിപരീത ഫലമായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ചേർത്ത് വായിക്കുക. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുഅയ്യിദു ഹാദദ്ദീൻ ബിറജുലിൻ ഫാജിർ. ചില സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഫാജിറായിട്ടുള്ള തമ്മാടികളായിട്ടുള്ള ചില ആളുകളിലൂടെയും ഈ മതം വളർത്തു, അല്ലെങ്കിൽ ഈ മതത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തു അല്ലെങ്കിൽ സഹായിക്കും എന്നുള്ളതാണ്. എത്ര തന്നെ നിങ്ങൾ ഈ മതത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചാലും, ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലവു കരിഹൽ കാഫിറൂൻ, എത്ര തന്നെ ഈ പ്രകാശത്തെ നിങ്ങൾ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും എല്ലാത്തിനെയും അതിജയിച്ച് ഈ ഒരു മതം വളരും. കാരണം പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല മതമാണ് ഇസ്ലാം. ഏതായിരുന്നാലും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹിദായത്തിന് ആ ഒരു സംഭവം കാരണമായി തീരാണ്. അതിനുശേഷം പിന്നീട് മക്കി കാലഘട്ടത്ത് മക്കയിൽ മുസ്ലിങ്ങൾ രഹസ്യമായിട്ട് ഒത്തുകൂടിയ ദാറുൽ അർഖമിൽ അവിടുത്തെ സ്ഥിരം സന്ദർശകനായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് വന്ന സന്ദർഭത്തിലെല്ലാം അവിടെ അരങ്ങേറുന്ന സംഭവങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിനെല്ലാം ശേഷം പിന്നീട് മക്കി കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഹിജറ അരങ്ങേറുന്നു. ഹിജറയ്ക്ക് ശേഷം മദീനയിൽ എത്തിയതിന് ശേഷം ബദറിന് മുമ്പായിട്ട് ഇസ്ലാമിലെ ആദ്യത്തെ സൈനിക സംരംഭം നമുക്ക് ഓർക്കുന്നുണ്ടാവും. സീറയുടെ 56-ാമത്തെ ഭാഗത്തുടനീളം നമ്മൾ ഇതായിരുന്നു വിശദീകരിച്ചത്, ബദറിന് മുമ്പുള്ള ചില സൈനിക സംരംഭങ്ങൾ. അതിൽ ആദ്യത്തെ സൈനിക സംരംഭം സരിയത്തു സൈഫുൽ ബഹർ എന്നുള്ള പേരിൽ ഹിജറ വർഷം 1 റമദാൻ മാസത്തിൽ ആ ഒരു സൈനിക സംരംഭത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ചുമതല നൽകിയത് ഹംസ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അതായത് ഇസ്ലാമിലെ ആദ്യത്തെ ജനറൽ അത് ഹംസ റളിയല്ലാഹു അൻഹുവാണ്. നംസാർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ മക്കയിൽ നിന്നും 300 വരുന്ന ഒരു കച്ചവട സംഘം അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള രഹസ്യ വിവരം ലഭിച്ച സന്ദർഭത്തിൽ റസൂലുള്ള വെറും 30 ആളുകൾ നംസാർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ പറഞ്ഞയച്ചു. അങ്ങനെ ഈ രണ്ട് സംഘവും 30 ഉം 300 ഉം ഈ രണ്ടും സംഘവും അവർ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയ സന്ദർഭത്തിൽ അവിടെ ഈ രണ്ട് വിഭാഗത്തോടും സഖ്യത്തിലുണ്ടായിരുന്ന ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി വന്ന് അയാൾ ഇടപെട്ട യുദ്ധം ഒടിവാകുന്നുണ്ട്. അവിടെ യുദ്ധമില്ലാതെ പിരിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ്, ആദ്യത്തെ ജനറൽ അത് ഹംസ റളിയല്ലാഹു അൻഹുവാണ്. അതിനുശേഷം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ റസൂലുള്ളാഹി നേതൃത്വം നൽകിയ ആദ്യത്തെ യുദ്ധം അൽ അബുവ അല്ലെങ്കിൽ വദ്ദാൻ, ഗസ്വത്തു വദ്ദാൻ എന്നുള്ള ആ ഗസ്വയിലും ഹിജ്റ രണ്ടാം വർഷം സഫർ മാസത്തിൽ ഇറങ്ങിയ ആ പ്രധാനപ്പെട്ട ദൗത്യത്തിൽ 70 അംഗങ്ങൾ വരുന്ന സംഘമായിട്ട് റസൂലുള്ളാഹി പുറപ്പെട്ട സന്ദർഭത്തിലും ആ സംഘത്തിൻ്റെയും പതാകവാഹകൻ ഹംസ റളിയല്ലാഹു അൻഹുവായിരുന്നു. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ബദറിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട ഈ രണ്ട് റോളിൽ ഹംസ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. അതിനുശേഷം ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം ബദർ യുദ്ധത്തിലും ഹംസ റളിയല്ലാഹു അൻഹു ധീരമായിട്ട് പോരാടുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ബദറിൽ ആദ്യമായിട്ട് ഒരാളെ, ശത്രുപക്ഷത്തിലുള്ള ഒരാളെ കീഴടക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹുവാണ്. യുദ്ധത്തിന് തൊട്ടു മുമ്പ് ആ ശത്രുപക്ഷത്തിലുള്ള ഒരാൾ അസ്വദ് ബിൻ അബ്ദുൽ അസദ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, അയാൾ മുസ്ലിങ്ങളുടെ ഭാഗത്ത് വന്ന, മുസ്ലിങ്ങളുടെ ജലസംഭരണിയിൽ നിന്നും ഞാൻ വെള്ളം കുടിക്കുമെന്നെല്ലാം ശപഥം ചെയ്ത അയാൾ വന്ന സന്ദർഭത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവാണ് അയാളുടെ മേലേക്ക് ചാടി വീണ് നിമിഷ നേരം കൊണ്ട് അയാളെ കീഴടക്കുന്നത്. അതിനുശേഷം ബദറിൻ്റെ മുബാറസയിൽ ഹംസ റളിയല്ലാഹു അൻഹു ഉത്തുബയെ നേരിടുന്നുണ്ട്. ആ രൂപത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു ബദറിൽ ശക്തമായിട്ട് ഖുറൈശികൾക്കെതിരെ പോരാടി നിരവധി ആളുകളെയാണ് ബദറിൻ്റെ രണാംഗണത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു വധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖുറൈശികൾ ഉഹുദിലും പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റായിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ പ്രധാന ടാർഗറ്റായിട്ട് അവർ ഉന്നം വെച്ചിരുന്നു. ഇനി നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഉഹുദിലേക്ക് വരാൻ നിങ്ങളുടെ മെമ്മറി ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി, ഉഹുദിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു ജുബൈർ ബിൻ മുത്തഈം, അതായത് മുത്തീബിൻ അദീയിൻ്റെ സന്താനായിരുന്ന ജുബൈർ ബിൻ മുത്തഈം, അദ്ദേഹത്തിൻ്റെ പിതൃവൻ അതായത് മുത്തീബിൻ അദീയിൻ്റെ സഹോദരൻ തുഐമ ഇബിൻ അദീയിനെ ഹംസ റളിയല്ലാഹു അൻഹു ബദറിൻ്റെ രണാങ്കണത്തിൽ വെച്ച് വധിച്ചിരുന്നു. അതിൻ്റെ ഒരു പക കാരണം, അതിൻ്റെ പ്രതികാരം കാരണം ജുബൈർ ബിൻ മുത്തഈം ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാനുള്ള ഒരു കൊട്ടേഷൻ വഹ്ഷി, തൻ്റെ അബ്സീനിയൻ അടിമയായിരുന്ന വഹ്ഷിക്ക് നൽകുന്നുണ്ട്. ഹംസയെ വധിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ ഫ്രീ ആക്കും, മോചിപ്പിക്കുമെന്നുള്ള ആ ഒരു വാഗ്ദാനം നൽകി ജുബൈർ ബിൻ മുത്തഈം ഉഹുദിലേക്ക് വഹ്ഷിയെ പറഞ്ഞയക്കുന്നുണ്ട്. കൂടെ അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് ബിൻ ഉത്ബയും നിരവധി സമ്മാനങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. കാരണം ഹിന്ദിൻ്റെ പിതാവ് ഉത്ബയെയും ഹംസ റളിയല്ലാഹു അൻഹു ബദറിൻ്റെ മുബാറസയിൽ വധിച്ചിരുന്നു. ആ ഒരു ഓഫറെല്ലാം ലഭിച്ച വഹ്ഷി ആ ഉഹുദിൻ്റെ യുദ്ധക്കളത്തിലുണ്ട്. അപ്പോൾ വഹ്ഷി ഏത് രൂപത്തിലാണ് ഉഹുദിൻ്റെ യുദ്ധക്കളത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചതെന്ന് വഹ്ഷി തന്നെ നേരിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വഹ്ഷി ഈ കാര്യം പറയുന്നത് കാലങ്ങൾക്ക് ശേഷം, ഉഹുദ് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്തിന് ശേഷം 1040 വർഷങ്ങൾക്ക് ശേഷം, ഫി സമാനി മുആവിയ ഇബ്ൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന ആ സന്ദർഭത്തിൽ വഹ്ഷി വയോവൃദ്ധനായിട്ടുണ്ട്. അദ്ദേഹം ആ സന്ദർഭത്തിൽ സിറിയയിലുള്ള ഹിംസിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവിടെ വഹ്ഷി ജീവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരല്പം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ താബികളിൽപ്പെട്ട രണ്ട് വ്യക്തികൾ അവർ സിറിയയിലെത്തിയ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ആ വഹ്ഷി ഈ പ്രദേശത്ത് എവിടെയുണ്ട്, നമുക്കൊന്ന് പോയി വഹ്ഷിയോട് അന്ന് നടന്ന ആ സംഭവത്തെക്കുറിച്ചൊന്ന് ചോദിച്ചാലോ. അങ്ങനെ അവർ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വധത്തെക്കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടി ആ സന്ദർഭത്തിൽ അവർ വഹ്ഷിയുടെ വീട്ടിലേക്ക് പോവാണ്. ആ പോയ രണ്ടാളുകൾ, ഒന്ന് ഉബൈദുല്ലാഹി ബിൻ അദീ റളിയല്ലാഹു അൻഹു, അദ്ദേഹവും മറ്റൊരാളുമാണ്. അങ്ങനെ അവർ രണ്ടാളും വഹ്ഷിയുടെ വീട്ടിലെത്തി. വഹ്ഷി വയോവൃദ്ധനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വന്ന വ്യക്തി ഉബൈദുല്ലാഹി ബിൻ അദീ റളിയല്ലാഹു അൻഹു, അദ്ദേഹം കണ്ണു മാത്രം പുറത്ത് കാണുന്ന രൂപത്തിൽ മുഖം മൂടിക്കെട്ടിയിരുന്നു. കാരണം മരുഭൂമിയിലൂടെ ദീർഘമായിട്ടുള്ള യാത്രയാണ്. അപ്പോൾ പൊടിക്കാറ്റും മറ്റും കാരണം ആ രൂപത്തിലായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ മുഖം മൂടിക്കെട്ടിയ രൂപത്തിൽ ഉബൈദുല്ലാഹി ബിൻ അദീ അങ്ങോട്ട് കയറിയ സന്ദർഭത്തിൽ വഹ്ഷി അയാളെ അടിമുടിയൊന്ന് നോക്കി. ആ സന്ദർഭത്തിൽ ഉബൈദുള്ള ചോദിച്ചു, എന്നെ മനസ്സിലായോ? ആ സന്ദർഭത്തിൽ വഹ്ഷി പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നിൻ്റെ കാലുകൾ കണ്ടിട്ട് നീ അദീൻ്റെ മകനാണെന്ന് തോന്നുന്നുണ്ട്. കാരണം മക്കയിൽ ഞാൻ ചെറുപ്പത്തിൽ നീ കുട്ടി, അതായത് അദീൻ്റെ മകനെ ഞാൻ കളിപ്പിച്ചത് ഓർക്കുന്നുണ്ട്. അതിന് സമാനമായിട്ടുള്ള കാലുകളാണ് നിൻ്റേത്. ചിന്തിച്ചു എത്ര ഷാർപ്പാണ്. അത് പറഞ്ഞത് കൃത്യമായിരുന്നു. കാരണം അദീൻ്റെ മകനായിട്ടുള്ള ഉബൈദുല്ലാഹി ബിൻ അദീ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം എത്രത്തോളം സമർത്ഥനായിരുന്നു വഹ്ഷി എന്നുള്ളത് ആ ഒരൊറ്റ സംസാരം കാണിച്ചു തരുന്നുണ്ട്. അതായത് 19 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ആ കുഞ്ഞിൻ്റെ കാലുകൾ, അത് പിന്നീട് ഈ ഒരു സന്ദർഭത്തിൽ നോക്കി കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് അക്കാലഘട്ടത്ത് പ്രത്യേകമായിട്ടൊരു സൈഡ് പോയിൻ്റ്, അക്കാലഘട്ടത്ത് ഈ രൂപത്തിലുള്ള ഫീറ്റ് റീഡിങ് ഖാഇഫ് എന്നുള്ളത് അക്കാലഘട്ടത്തിൽ ചില ആളുകൾ അതിൽ വളരെ എക്സ്പേർട്ടായിരുന്നു. അതായത് കാലുകൾ നോക്കി അറബികൾ അൻസാബ്, അതായത് അവരുടെ ജീനിയോളജി കൃത്യമായിട്ട് പറയാനുള്ള ചില ആളുകൾക്ക് അസാമാന്യമായിട്ടുള്ള കഴിവ് അക്കാലഘട്ടത്തുണ്ടായിരുന്നു. ഹദീസുകളിലെല്ലാം കാണാൻ സാധിക്കും. ഇപ്പോൾ സുഹൈൽ ബുഖാരി തന്നെ കടന്നു വരുന്നൊരു ഹദീസിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്ത് ദഖൽ അലയ്യ ഖാഇഫുൻ, ഒരു പാദശാസ്ത്ര വിദഗ്ധൻ കടന്നു വരുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇതേ രൂപത്തിൽ കാലുകൾ നോക്കി നസബ് പറയുന്നൊരു വ്യക്തി റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന് അയാൾ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിൻ്റെ വളർത്തുപുത്രൻ സൈദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ മകൻ ഉസാമ ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവും അവർ രണ്ടാളും ഒരു പുതപ്പിനെ ഉള്ളിൽ കിടക്കുകയായിരുന്നു. ആ പുതച്ചു മൂടി കിടക്കാണ്, കാലുകൾ മാത്രമാണ് പുറത്ത്. ഈ വന്ന വ്യക്തി ആ കാലുകൾ നോക്കിയിട്ട് അയാൾ പറഞ്ഞു, ഈ പാദങ്ങൾ, അതായത് ഈ കാലുകൾ ഈ കാലുകളിൽ നിന്നുള്ളതാണ്, കൃത്യമായിട്ട് അയാൾ പറയാണ്. അത് കേട്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫസുറ ബിദാലിക നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅജബഹു, റസൂലുള്ളാഹ് അത് കേട്ട സന്ദർഭത്തിൽ റസൂലുള്ള അങ്ങേയറ്റം സന്തോഷിച്ചു, റസൂലുള്ള ആശ്ചര്യപ്പെട്ടു എന്നെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹാ ഹദീസിൽ പറയുന്നുണ്ട്. ഈ രൂപത്തിൽ പാദങ്ങൾ നോക്കി ഇതേ രൂപത്തിൽ പറയുന്ന ആളുകൾ ചില ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ബുഖാരി തന്നെ, സുഹൈൽ ബുഖാരി തന്നെ കടന്നു വരുന്ന മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് കാലങ്ങൾക്ക് ശേഷം ഉമവികളുടെ ഭരണകാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിൻ്റെ ആ ചുമര് തകർന്നു വീണ സന്ദർഭത്തിൽ, നമുക്കറിയാം ആ റൂമിനകത്താണ് ആ ഖബറുകളുള്ളത്, ആ തകർന്നു വീണ സന്ദർഭത്തിൽ അവിടെയുള്ള ആ മണ്ണ് നീങ്ങി ആ ഖബറിലുള്ള ഒരാളുടെ കാലുകൾ വെളിവായി. അവിടെ ജോലി ചെയ്ത ആളുകൾ അത് റസൂലുള്ളാഹിൻ്റെ കാലുകളാണെന്ന് കരുതി അവർ ഉറക്കെ നിലവിളിച്ചു. പക്ഷേ ആ നാട്ടിലുള്ള ഇതേ രൂപത്തിൽ പാദശാസ്ത്ര വിദഗ്ധനായിട്ടുള്ളൊരു വ്യക്തി വന്ന് അത് കൃത്യമായിട്ട് നോക്കിയിട്ട് പറഞ്ഞ് അത് ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലുകളാണെന്ന് അയാൾ സ്ഥിരീകരിച്ചതായിട്ടെല്ലാം സുഹൈൽ ബുഖാരിയിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാൽ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാണ്. അപ്പോൾ വഹ്ഷി ഈ പാദങ്ങൾ നോക്കി ആളെ കൃത്യമായിട്ട് തിരിച്ചറിയാണ്. അതിനുശേഷം ഈ അന്ന രണ്ട് വ്യക്തികൾ അവർ വഹ്ഷിയോട് ചോദിച്ചു, നിങ്ങൾ ഉഹുദിൻ്റെ ആ യുദ്ധക്കളത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയാണ് നിങ്ങൾ വധിച്ചതെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ആ സന്ദർഭത്തിൽ വഹ്ഷി ആ സംഭവം അവർക്ക് വിവരിച്ചു കൊടുക്കണം. വഹ്ഷി പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഈ സംഭവം നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതേ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനുശേഷം വഹ്ഷി ആരംഭിക്കുകയാണ്. ശേഷം വഹ്ഷി പറഞ്ഞു, ഞാൻ ജുബൈർ ഇബ്നു മുത്തഈമിൻ്റെ അടിമയായിരുന്നു, അങ്ങനെ ജുബൈർ ഇബ്നു മുത്തഈം എനിക്ക് ഈ രൂപത്തിലുള്ള ഓഫർ നൽകി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല, അങ്ങനെ ആ ഓഫറെല്ലാം ലഭിച്ച് ഉഹുദിൻ്റെ യുദ്ധക്കളത്തിലേക്ക് ഞാൻ വരികയാണ്. അങ്ങനെ അദ്ദേഹം പ്രത്യേകമായിട്ട് വഹ്ഷി പറയുന്നുണ്ട്, എനിക്ക് ആ യുദ്ധത്തിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ എനിക്ക് ആ യുദ്ധത്തിലുണ്ടായിരുന്ന, അത് ഹംസയെ വധിക്കുക എന്നുള്ളത് മാത്രമാണ് റളിയല്ലാഹു അൻഹു. ഞാൻ അതിനു വേണ്ടി ആ ഉഹുദ് യുദ്ധം ആരംഭിച്ചത് മുതൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ യുദ്ധത്തിൽ ഞാൻ ഫോളോ ചെയ്തു. അദ്ദേഹം വഹ്ഷി ആ യുദ്ധക്കളത്തിൽ കണ്ട കാഴ്ച പറയുന്നുണ്ട്, ആ ഉഹുദിൻ്റെ രണാങ്കണത്തിൽ ഒരു സിംഹത്തെപ്പോലെ ഗർജിച്ചുകൊണ്ട് ആ ഉഹുദിൻ്റെ രണാങ്കണത്തിൽ ഹംസ നിറഞ്ഞാടുകയായിരുന്നു റളിയല്ലാഹു അൻഹു. അപ്പോൾ അത് അദ്ദേഹം പറയാതെ തന്നെ നമുക്കറിയാം റസൂലുള്ളാഹിൻ്റെ അനുചരന്മാരിൽ ഏറ്റവും ശക്തരായിട്ടുള്ള ധീരരായിട്ടുള്ള യോദ്ധാക്കളുള്ള ഒരാളായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഖുറൈശികൾ അദ്ദേഹത്തെ അത്രയേറെ ഭയപ്പെട്ടത്. യുദ്ധക്കളത്തിൽ രണ്ട് കൈയിലും വാളുപയോഗിച്ച് ശത്രുക്കളെ നേരിടാനുള്ള അസാമാന്യമായിട്ടുള്ള ഒരു കഴിവെല്ലാം ഹംസ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ടാവും, അതായത് ഉഹുദിൻ്റെ രണാങ്കണത്തിൽ ആദ്യ പകുതിയിൽ തന്നെ ഹംസ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിനു മുമ്പായിട്ട് 30-ലധികം ശത്രുക്കളാണ് അദ്ദേഹം ആ നിമിഷ നേരം കൊണ്ട് വകവരുത്തിയത്. അതായത് ചുരുക്കത്തിൽ ഉഹുദിൽ ഏറ്റവും കൂടുതൽ ശത്രുക്കളെ കീഴടക്കിയ വ്യക്തികളിൽ ഒരാൾ ഹംസ റളിയല്ലാഹു അൻഹുവായിരുന്നു. ആ രൂപത്തിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. അങ്ങനെ വഹ്ഷി തുടരാണ്, അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു ആ യുദ്ധക്കളത്തിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഒരവസരത്തിന് വേണ്ടി ഞാൻ കാത്തു നിന്നു. അങ്ങനെ അവിടെ ഒരു ചെറിയ കുന്നിന് പിറകിൽ, ഒരു ചെറിയ പാറക്ക് പിറകിലായിട്ട് ഞാൻ ഒളിച്ചു നിന്നു. അങ്ങനെ ഞാൻ എൻ്റെ കുന്തമെല്ലാം ശരിയാക്കി അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ നേർക്ക് നേരെ മുന്നിൽ പോയി പോരാടാനുള്ള ധൈര്യം ഒരാൾക്കും ഇല്ല. അപ്പം മുന്നിൽ നിന്നല്ലാതെ പിറകിലൂടെ ചതിച്ച് കീഴടക്കാനുള്ള ശ്രമമാണ് വഹ്ഷി നടത്തുന്നത്. അങ്ങനെ ആ വഹ്ഷി തുടരാണ്, അവസാനം ഒരാളെ വധിച്ച് ഹംസ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ, അവസരം ഒത്തു വന്ന സന്ദർഭത്തിൽ ഞാൻ പിറകിൽ നിന്നും എൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് എൻ്റെ കയ്യിലുള്ള കുന്തം ഹംസ റളിയല്ലാഹു അൻഹുവിനെ നേരെ എറിഞ്ഞു. ആ കുന്തം പോയി ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ നാഭിയിലൂടെ കയറി കാലുകൾക്കിടയിലൂടെ പുറത്തു വന്നു. അതായത് ശരീരം തുളച്ച് കയറുകയാണ്. ആ ശരീരത്തിലൂടെ ആ കുന്തം തുളച്ച് കയറി ആ ഒരു സന്ദർഭത്തിലും ഹംസ റളിയല്ലാഹു അൻഹു നിലത്ത് വീഴുന്നതിന് മുമ്പായിട്ട് എൻ്റെ നേർക്ക് തിരിഞ്ഞ് എൻ്റെ നേരെ നടക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. അതായത് ആ വാളുയർത്തിക്കൊണ്ട് എനിക്ക് നേരെ നടക്കാനൊന്ന് ശ്രമിച്ചു എന്നുള്ള ആ സന്ദർഭത്തിലും ആ അത്രത്തോളം ശക്തനായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. പക്ഷേ ഒരല്പം മുന്നോട്ട് നടന്നപ്പോഴേക്കും അദ്ദേഹം ആ നിലത്ത് വീണ് നിലം പതിച്ചു എന്നുള്ള ആ വീണ് കിടക്കുന്ന സന്ദർഭത്തിലും ഒരല്പസമയം ഞാൻ അടുത്തു പോകാൻ ഭയപ്പെട്ടു. കാരണം അവിടെ വീണ് കിടക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹു അവിടെ പോരാടുന്ന പല ആളുകളേക്കാൾ വീര്യം കൂടുതലാകും. അത്രയേറെ ശക്തനായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരല്പസമയത്തിന് ശേഷം മരണപ്പെട്ടു എന്ന് ഉറപ്പായതിന് ശേഷം ഞാൻ അയാളുടെ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് പോയി. വഹ്ഷി പറയുകയാണ്, അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഞാൻ ആ യുദ്ധക്കളം വിട്ടുപോകുന്നു. വഹ്ഷി തുടരുകയാണ്, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റാരെ ആ യുദ്ധക്കളത്തിൽ മറ്റാരെയും വധിക്കേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് ഒരേ ഒരു ടാർഗറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ യുദ്ധാനന്തരം, ഉഹദ് യുദ്ധാനന്തരം ഞാൻ മക്കയിലേക്ക് തിരിച്ചെത്തി. എൻ്റെ യജമാനൻ ജുബൈർ ഇബ്നു മുത്ഈം എനിക്ക് വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ എന്നെ സ്വതന്ത്രനാക്കി. പിന്നീടുള്ള കാലം മക്കയിൽ മോചിതനായി സ്വതന്ത്രനായി ഇസ്ലാം വ്യാപിക്കുന്നത് വരെ, അതായത് ആ ഫത്തഹ് മക്കയുടെ കാലം വരെ ഞാൻ ആ മക്കയിൽ സ്വതന്ത്രനായിട്ട് അവിടെ ജീവിച്ചു. അവിടെ നമ്മൾ പോസ് ചെയ്യാണ്, പിന്നീട് അതിലേക്ക് തിരിച്ചു വരും. അപ്പോൾ വഹ്ഷി ആ രൂപത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു. പിന്നീട് ചില ചരിത്രകാരൻ, വാഖിദിയെ പോലെയുള്ള ചില ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നുണ്ട്, വഹ്ഷി വധിച്ചതിന് ശേഷം ഹിന്ദ് ബിന്തു ഉത്ബ, അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ്, അവർക്കും ശക്തമായിട്ടുള്ള അടങ്ങാത്ത പക ഹംസ റളിയല്ലാഹു അൻഹുവിനോട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പക കാരണം അവിടെ ഷഹീദായി കിടക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ നിന്നും അവർ ആ വയറ് കുത്തി കീറി അതിൽ നിന്നും കരളുകളെടുത്ത് ചവച്ചു തുപ്പി, അതിനോടൊപ്പം ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾ, കൈകാലുകളിലുള്ള വിരലുകളും അതേപോലെ തന്നെ ചെവിയും മൂക്കും എല്ലാം അരിഞ്ഞെടുത്ത് അവർ ഒരു മാലയുണ്ടാക്കി അത് ചാർത്തി അവിടെ നൃത്തമാടി ആഘോഷിച്ചു എന്നുള്ള ആ ഒരു പക, അടങ്ങാത്ത പക കാരണം ആ രൂപത്തിലുള്ള നീചമായിട്ടുള്ള പ്രവൃത്തിയെല്ലാം അവർ യുദ്ധക്കളത്തിൽ ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഒരല്പം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് നമ്മൾ മൊത്തത്തിലുള്ള ഒരു മുഴുനീള ചിത്രം ലഭിക്കാൻ വേണ്ടി ഉഹദ് യുദ്ധാനന്തരമുള്ള ആ ഒരു സംഭവങ്ങൾ കൂടെ ഇവിടെ ചേർത്ത് പറയുകയാണ്. അങ്ങനെ ഉഹദ് യുദ്ധാനന്തരം ഹംസ റളിയല്ലാഹുവുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭവങ്ങൾ ഇവിടെ തന്നെ സൂചിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധാനന്തരം ആ യുദ്ധക്കളത്തിൽ ഷഹീദായി കിടക്കുന്ന ആ മുസ്ലിങ്ങളുടെ ശരീരങ്ങൾ നോക്കിയ സന്ദർഭത്തിൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ശത്രുക്കൾ കടിച്ചു കീറിയ വികൃതമായിട്ടുള്ള അവസ്ഥയിലുള്ള ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ റസൂലുള്ളാഹിൻ്റെ പിതൃവൻ സഹോദരൻ അവർ തമ്മിലുള്ള ബന്ധമെല്ലാം നേരത്തെ സൂചിപ്പിച്ചു. ഏറ്റവും പ്രിയപ്പെട്ട ആ പിതൃവൻ്റെ ശരീരം ആ രൂപത്തിൽ വികൃതമായി കിടക്കുന്ന ആ ഒരു കാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുണ്ടാക്കിയ വിഷമം അത് വാക്കുകൾ കൊണ്ട് വിവരണാതീതാണ്. സ്വഹാബികൾ കണ്ടുനിന്ന സ്വഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങൾ മറ്റൊരു സന്ദർഭത്തിലും കാണാത്ത രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ തേങ്ങിക്കരഞ്ഞത്. അടങ്ങാത്ത വിഷമം കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ ആ വികാരത്താ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ല ഉമസ്സിലന്ന ബി സലാസീന റജുലൻ മിൻഹും, അതായത് എനിക്ക് ഖുറൈശികൾക്ക് മീതെ അള്ളാഹു സുബ്ഹാന തഅലാനും വിജയം നൽകുകയാണെങ്കിൽ അവരിൽപ്പെട്ട 30 ആളുകളോട് ഞാൻ ഇതേ രൂപത്തിൽ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാന തഅല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ വഹ്യുമായിട്ട് അയക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സന്ദർഭത്തിൽ സൂറത്തു നഹ്ലിൻ്റെ 16-ാമത്തെ അധ്യായം സൂറത്തു നഹ്ലിൻ്റെ 126-ാമത്തെ വചനം അള്ളാഹു സുബ്ഹാന തഅല ആ സന്ദർഭത്തിൽ നൽകി. ആയത്തിൽ അള്ളാഹു സുബ്ഹാന തഅല വഇൻ ആഖബതും ഫആഖിബു മിസ്ലിമാ ഉഖിബതും ബിഹി വലഇൻ സബർതും ലഹുവ ഖൈറുൽ ലിസ്വാബിരീൻ. അള്ളാഹു സുബ്ഹാന തഅല പറയുകയാണ്, നിങ്ങൾ ശത്രുക്കൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് നേരെ ഉണ്ടായ ആ ശിക്ഷാ നടപടിക്ക് തുല്യമായിട്ടുള്ള രൂപത്തിലാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത്. ഒരാളോട് ചെയ്തതിന് 30 ആളെ ആ രൂപത്തിലല്ല, സമാനമായിട്ടുള്ള പ്രതികാര നടപടി സ്വീകരിക്കുക. അവിടെയും അള്ളാഹു സുബ്ഹാന തഅല ആയത്തിൻ്റെ അവസാനം അള്ളാഹു സുബ്ഹാന തഅല കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്തു, വല ഇൻ സബർത്തും ലഹുവ ഖൈറുൽ ലിസ്വാബിരീൻ, ഇനി നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. അള്ളാഹു സുബ്ഹാന തഅല പറയുകയാണ്. അതിനുശേഷം 127-ാമത്തെ വചനത്തിലും വസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാ, അള്ളാഹു സുബ്ഹാന തഅല പറയുന്നുണ്ട് നിങ്ങളെ ക്ഷമിക്കുക, അള്ളാഹു സുബ്ഹാന തഅല അനുഗ്രഹത്താൽ മാത്രമാണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർത്ത് നിങ്ങൾ ക്ഷമിക്കുക എന്ന് അള്ളാഹു സുബ്ഹാന തഅല അവിടെയും ഉപദേശിക്കുകയാണ്. ചിന്തിച്ചോ, ഈ ഒരു സന്ദർഭത്തിൽ പോലും അള്ളാഹു സുബ്ഹാന തഅല റസൂലുള്ളാഹിനെ ഉപദേശിക്കുകയാണ്. എത്ര വലിയ താക്കീതാണ്! ഈ ഒരു താക്കീത് ലഭിച്ച ഉടനെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ക്ഷമിച്ചിരിക്കുക. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് അനുയായികളോട് കൽപ്പിച്ചു, ഒരാളും ഇനി ശത്രുക്കളോട് ഇതേ രൂപത്തിലുള്ള പ്രവൃത്തി യുദ്ധക്കളത്തിൽ ഒരാളും ചെയ്യാൻ പാടില്ല എന്നും പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഒരു സന്ദർഭത്തിൽ അവരെ നിഷ്കർഷിക്കുന്നുണ്ട്. ചിന്തിച്ചോക്ക് മറ്റൊരു സൈഡ് പോയിന്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ചിന്തിച്ചോക്ക്, അതായത് എത്ര നീചമായിട്ടുള്ള രൂപത്തിലാണ് ശത്രുക്കൾ മുസ്ലിങ്ങളോട് പ്രതികരിച്ചത്. മുസ്ലിങ്ങൾ കാണിച്ച എഹ്സാൻ, അതായത് ബദറിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ബദറിൽ യുദ്ധത്തടുവാനായിട്ട് പിടിക്കപ്പെട്ട ആളുകളോട് മുസ്ലിങ്ങൾ എത്ര മാന്യമായിട്ടാണ് അവർ പെരുമാറിയത്. ആ പല ആളുകളെയും മുസ്ലിങ്ങൾ അവരോട് ആ മോചനദ്രവ്യം പോലും വിടാ വാങ്ങാതെ അവരെ തിരിച്ചയക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബദറിലെ യുദ്ധത്തടവുകാരോട് എത്ര മാന്യമായിട്ടുള്ള രൂപത്തിലാണ് അവരെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണമെന്ന് റസൂലുള്ള പ്രത്യേകമായിട്ട് അവർക്ക് നിർദ്ദേശം നൽകിയത്. ബദറിൻ്റെ ചരിത്രത്തിൽ നമ്മൾ പറഞ്ഞു. അപ്പം ഈ രൂപത്തിലുള്ള എഹ്സാനെല്ലാം മുസ്ലിങ്ങൾ അവരോട് കാണിച്ചിട്ടും അവർ ഈ ഉഹ്ദിൽ മുസ്ലിങ്ങളോട് തിരിച്ചടിച്ച് എത്ര നീചമായിട്ടാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും നമ്മൾ എത്ര ഉയർന്ന സ്റ്റാൻഡേർഡാണ് നമ്മൾ വെച്ചിട്ടുള്ളത്, അതേ സ്റ്റാൻഡേർഡ് തന്നെ എവിടെയും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഓർത്ത് നിങ്ങൾ ക്ഷമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ ക്ഷമിക്കാൻ വേണ്ടി സന്നദ്ധാവാണ്. അതിനുശേഷം റസൂലുള്ള ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, റഹിമക്കല്ലാഹു യാ അമ്മ, ഓ പിതൃവേ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. ഫലഖദ് കുൻത വസൂല റഹീം ഫഊല ലിൽ ഖൈറാത്ത്, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവൻ, നിങ്ങൾ അങ്ങേയറ്റം കുടുംബത്തെ സ്നേഹിച്ച ആളായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ സൽക്കർമ്മ നിരതനായിരുന്നു, സദാസന്ദർഭത്തിലും ആ സൽക്കർമ്മത്തിൽ മുന്നേറിയ ആളായിരുന്നു. ശേഷം റസൂലുള്ള തുടരാണ്, ലൗല അൻ തഹ്സന സൊഫിയ, സൊഫിയക്ക് വേദനിക്കില്ലായിരുന്നെങ്കിൽ, ആരാണ് സൊഫിയ നമുക്കറിയാം, ഉഖ്ത ഹംസ അല്ലെങ്കിൽ അമ്മത്തു റസൂലുള്ള, അതായത് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട സഹോദരിയാണ് സൊഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്, അതായത് റസൂലുള്ളാഹിൻ്റെ അമ്മായി. മറ്റൊരു ബന്ധം കൂടെ ഉണ്ട് നമുക്കറിയാം, സൊഫിയ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചത് അവ്വാം ഇബിന് ഖുവൈലിദിനെയാണ്. അത് റസൂലുള്ളാഹിൻ്റെ ആദ്യ ഭാര്യ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ് അവ്വാം ഇബിന് ഖുവൈലിദ്. ആ സൊഫിയ അവ്വാം ഇബിന് ഖുവൈലിദ് ദമ്പതികൾക്ക് പിറന്ന സന്താനമാണ് നമുക്കറിയാം സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, അത് മാത്രമല്ല, ഹംസ റളിയല്ലാഹു അൻഹു സൊഫിയ റളിയല്ലാഹു അൻഹയുമായിട്ട് അടുത്ത ബന്ധമായിരുന്നു. അവർ സഹോദരി സഹോദരന്മാർ അങ്ങേയറ്റം അടുത്ത ബന്ധമായിരുന്നു. അവർ ഉമ്മയെപ്പോലെ സൊഫിയ റളിയല്ലാഹു അൻഹ ഹംസ റളിയല്ലാഹു അൻഹുവിനെ പരിചരിച്ചു. അവർ തമ്മിൽ വളരെ അടുത്ത ആത്മബന്ധമായിരുന്നു. അത് മാത്രമല്ല, ഈ രണ്ടാളും ഒരേ സന്ദർഭത്തിൽ തന്നെയാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇപ്പോൾ റസൂലുള്ള പറയാണ്, സൊഫിയക്ക് വേദനിക്കില്ലായിരുന്നെങ്കിൽ ഔ തക്കൂന സുന്നത്തൻ ബഅദി, അതല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി പിന്നീട് എൻ്റെ കാലശേഷം അതൊരു ചര്യയായി മാറുമെന്നുള്ള ആ ഭയം എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ ല തറക്തഹു ഹത്ത യകൂനു ഫീ ബുതൂനി സിബാഇ വഹവാസുലി ത്വൈരി. റസൂലുള്ള പറയാണ്, ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു ആ ശരീരം അത് വന്യമൃഗങ്ങളുടെ വയറ്റിലും അല്ലെങ്കിൽ പക്ഷികളുടെ മേടയിലും എത്തുന്ന രൂപത്തിൽ ഞാൻ ഈ രൂപത്തിൽ തന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോകുമായിരുന്നു. സുഹൃത്ത് പറയാണ്, അതായത് ഈ രൂപത്തിൽ തന്നെ ഞാൻ അവിടെ വിട്ടുപോകുമായിരുന്നു, പക്ഷേ സൊഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് അവർ വിഷമിക്കുമെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാനിത് അത് കബറടക്കുന്നതെന്ന് റസൂലുള്ള പറയാണ്. കാരണം ആ രൂപത്തിൽ പറയാനുള്ള കാരണം, ഈ രൂപത്തിൽ അവിടെ ഉപേക്ഷിച്ച് പിന്നീട് മറ്റു വന്യമൃഗങ്ങളും മറ്റുമെല്ലാം പല ഭാഗത്തായിട്ട് ചിന്നിച്ചതിന് ശേഷം ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്ത ഭാഗത്തു നിന്ന് ഒന്നായിട്ട് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ ഒരു മഹത്വം ഓർത്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത്. അതിനുശേഷം റസൂലുള്ള പറയുന്നത് പ്രത്യേകമായിട്ട് പറഞ്ഞു, ഈ അവസ്ഥയിൽ ഒരിക്കലും സൊഫിയ റളിയല്ലാഹു അൻഹ ഈ ഒരു അവസ്ഥയിൽ ഒരിക്കലും സഹോദരനെ കാണാൻ ഇടവരുത്തരുത്. പ്രത്യേകമായിട്ട് റസൂലുള്ള അതിനുവേണ്ടി മകൻ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ വരികയാണെങ്കിൽ ഇങ്ങോട്ട് കടത്തി വിടരുത്, അവരെ തടയണം. അത് റസൂലുള്ള പ്രത്യേകമായിട്ട് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുകയും ചെയ്തു. പക്ഷേ ഏറെ വൈകാതെ സഹോദരി സൊഫിയ റളിയല്ലാഹു അൻഹ ആ പ്രിയ സഹോദരൻ്റെ മരണ വാർത്ത അറിഞ്ഞ് അവർ യുദ്ധക്കളത്തിലേക്ക് ഓടി വരുന്നുണ്ട്. കയ്യിൽ രണ്ട് കഫം പുടവയും പിടിച്ചുകൊണ്ടാണ് അവർ ഓടി വരുന്നത്. അപ്പോൾ ഉമ്മ ദൂരെ നിന്ന് വരുന്ന കാഴ്ച കണ്ട ഉടനെ തന്നെ മകൻ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു പോയിട്ട് റസൂലുള്ള നിർദ്ദേശിച്ചത് പ്രകാരം ഉമ്മയെ തടഞ്ഞു, ഏ ഉമ്മ നിങ്ങൾ അങ്ങോട്ട് പോകരുത്. ആ സന്ദർഭത്തിൽ സൊഫിയ റളിയല്ലാഹു അൻഹ മകനെ മാറ്റിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ സന്ദർഭത്തിൽ വീണ്ടും സുബൈർ റളിയല്ലാഹു അൻഹു ഉമ്മയെ തടയാൻ നോക്കി. പക്ഷേ സൊഫിയ റളിയല്ലാഹു അൻഹ മുന്നോട്ട് തന്നെ നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ ഉമ്മ, ഇത് ഞാനല്ല പറയുന്നത്, റസൂലുള്ളാഹിൻ്റെ കൽപ്പനയാണ്. അത് കേട്ട ഉടനെ, റസൂലുള്ളാഹിൻ്റെ ആ ഒരു നിർദ്ദേശമാണെന്ന് കേട്ട ഉടനെ, സമഅം വത്വാ, അവർ പിന്നീട് ഒരു അടി മുന്നോട്ട് വെച്ചില്ല, ആ നിർത്തം അവിടെ നിന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്, അവരുടെ തഖ്വ നോക്കുക. ശേഷം അത് ആ രൂപത്തിൽ കേട്ടതിന് ശേഷം സുഫിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ സഹോദരൻ അവർ യുദ്ധക്കളത്തിൽ അവർ വധിച്ച് കൊത്തിപ്പിളർന്ന ആ വിവരമെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിലാണത് സംഭവിച്ചത്, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുകയാണ്. ഇപ്പോൾ സുഫിയ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു മനക്കരുത്തെല്ലാം കണ്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ട് റസൂലുള്ളാഹി സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഏ അവരെ വിട്ടേക്ക്, അവർ പോയി കണ്ടോട്ടെ. അങ്ങനെ സുഫിയ റളിയല്ലാഹു അൻഹ ആ യുദ്ധക്കളത്തിലൂടെ നടന്നു നീങ്ങി ആ സഹോദരൻ്റെ ആ ഒരു ശരീരത്തിൻ്റെ സമീപത്തേക്ക് എത്തുകയാണ്. ആ ഒരു കാഴ്ച കണ്ട്, അതായത് അവർ ആ കുത്തിപ്പൊറിച്ച രൂപത്തിൽ, കടിച്ചു കീറിയ രൂപത്തിലുള്ള ആ ഒരു ശരീരത്തിൻ്റെ സമീപത്ത് പോയി സുഫിയ റളിയല്ലാഹു അൻഹ വേദന കടിച്ചു പിടിച്ചുകൊണ്ട്, അവിടെ പോയി ബോധം കെട്ടില്ല, അല്ലെങ്കിൽ നിലവിളിച്ച് നെഞ്ചത്തടിച്ചൊന്നും കരഞ്ഞില്ല, അവർ ക്ഷമിച്ചുകൊണ്ട് തൻ്റെ സഹോദരൻ്റെ പാപമോചനത്തിന് വേണ്ടി അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നേരം അവർ പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർ പറഞ്ഞു, വല്ലാഹി ല അസ്ബിറന്ന വ അഹ്തസിബന്ന, ഓ അത് അള്ളാഹു സുബ്ഹാനഹുവത്തആല മാർഗത്തിലാണിത് സംഭവിച്ച്, അതുകൊണ്ട് തന്നെ ഞാൻ അള്ളാഹുവിൻ്റെ ആ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ക്ഷമിക്കുകയാണ്. ആ രൂപത്തിൽ സുഫിയ റളിയല്ലാഹു അൻഹ അവിടെ ആ രൂപത്തിൽ സംസാരിക്കുകയാണ്. അതിനുശേഷം സുഫിയ റളിയല്ലാഹു അൻഹ സഹോദരന് വേണ്ടി കൊണ്ടുവന്ന രണ്ട് കഫൻ പുടവകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൈമാറാണ്. റസൂലുള്ളാഹി അത് ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിനെ പുതക്കാൻ ഉപയോഗിച്ചു, മറ്റൊന്ന് അവരുടെ സമ്മതത്തോടു കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു അൻസ്വാരി സ്വഹാബി, അദ്ദേഹത്തിനെ പുതക്കാൻ തുണിയുണ്ടായിരുന്നില്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിക്ക് വേണ്ടി ഉപയോഗിച്ചു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ജനാസ നമസ്കരിച്ചു. അവിടെ ആ ജനാസയിലും പതിവിന് വിപരീതമായിട്ട് നിരവധി തക്ബീറാത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾക്കൊള്ളിച്ചു എന്നെല്ലാം ഉദ്ധരണികളിൽ കാണാൻ സാധിക്കും. ശേഷം ഹംസ റളിയല്ലാഹു അൻഹുവിനെ സയ്യിദു ശുഹദ, നാളെ മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹുവത്തആല മാർഗത്തിൽ ഷഹീദാകുന്ന മുഴുവൻ ആളുകളുടെയും നേതാവായി, ആ നേതാവായി കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു ഉയർത്തെഴുന്നേൽക്കും. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ അസദുല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സിംഹം എന്നുള്ള അപരനാമത്തിലെല്ലാം അറിയപ്പെടുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ അവർ അവിടെ ഖബറടക്കുകയാണ്. ഇന്നും നമ്മൾ ഉഹുദ് സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ നമ്മൾ സന്ദർശിക്കാറുണ്ട്. ഇനി നമ്മൾ നേരത്തെ പോസ് ചെയ്ത് വെച്ച വഹ്ഷിയുടെ ചരിത്രത്തിലേക്ക് തന്നെ തിരികെ വരികയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, വഹ്ഷി ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചതിന് ശേഷം മക്കയിലേക്ക് പോയി, പിന്നീട് അവിടെ സ്വതന്ത്രനായിട്ട് ജീവിക്കുകയാണ്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? സുഹൈൽ ബുഖാരിയിലുള്ള ഉദ്ധരണിയിൽ വഹ്ഷി തുടരാണ്, അതിനുശേഷം ഞാൻ മക്കയിൽ ഒരുപാട് കാലം സ്വതന്ത്രനായി ജീവിച്ചു, പക്ഷേ പിന്നീട് മക്കാ വിജയം, ഫത്ത് മക്ക സംഭവിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ വിജയം സംഭവിച്ചതോടുകൂടെ പിന്നീട് അവിടെ സുരക്ഷിതല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ തന്നെ മക്കയിൽ നിന്നും ത്വാഇഫിലേക്ക് രക്ഷപ്പെട്ടു. പിന്നീട് ത്വാഇഫിലായിരുന്നു ഞാൻ ജീവിച്ചത്. പക്ഷേ നമുക്കറിയാം, മക്കാ വിജയം കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഹുനൈൻ യുദ്ധവും മറ്റുമെല്ലാം സംഭവിച്ച് പിന്നീട് ഉടനെ തന്നെ ത്വാഇഫും ഇസ്ലാമിൻ്റെ അധീനതയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ത്വാഇഫും ഇസ്ലാമിലേക്ക് വന്നതോടുകൂടെ പിന്നീട് എൻ്റെ മുന്നിൽ എൻ്റെ ചുറ്റുമുള്ള ഭൂമി ചുരുങ്ങുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇനി എങ്ങോട്ടാണ് രക്ഷപ്പെടുക? അങ്ങനെ ഞാൻ യമനിലേക്കോ സിറിയയിലേക്കോ മറ്റോ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാനുള്ള പ്ലാൻ, പദ്ധതി ഒരുക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, വൈഹക്കയാ വഹ്ഷി, വഹ്ഷി നിനക്ക് നാശം, നീ എന്തിനാണ് ഈ രൂപത്തിൽ എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത്? നിനക്കറിയില്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മതം സ്വീകരിച്ച ആളുകൾക്കെല്ലാം അദ്ദേഹം മാപ്പ് നൽകാറുണ്ട്. അപ്പം അതുകൊണ്ട് ആ വഴിക്ക് നിനക്കെന്തുകൊണ്ട് ആ രൂപത്തിലൊന്ന് ചിന്തിച്ചുകൂടാ? അപ്പോൾ വഹ്ഷി അത് കേട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അത് തരക്കേടില്ലെന്ന് തോന്നുകയാണ്. ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം സന്നദ്ധനാവുകയാണ്. അങ്ങനെ വഹ്ഷി ഒരു മുഖമെല്ലാം മറച്ച് വേഷപ്രച്ഛന്നനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിലേക്ക് വരികയാണ്. മുഖമെല്ലാം മറച്ചിട്ടുണ്ട്, കാരണം വഴിയിൽ വെച്ച് മറ്റാരെങ്കിലും കണ്ണിൽ പെട്ടാലെന്നുള്ള ഭയം കാരണം ആ രൂപത്തിൽ മുഖമെല്ലാം മൂടിക്കെട്ടി മദീനയിൽ റസൂലുള്ളാഹിൻ്റെ സന്നിധിയിൽ എത്തുകയാണ്. റസൂലുള്ളാഹിൻ്റെ അടുത്ത് വെച്ച് ആ മുഖം മൂടി അടിച്ചു മാറ്റി. അപ്പോൾ കണ്ട ഉടനെ തന്നെ ഫലമ്മാ റആനി ഖാല അൻത വഹ്ഷി, റസൂലുള്ളാഹി എന്നെ കണ്ട ഉടനെ ചോദിച്ചു, നീ വഹ്ഷിയല്ലേ? അപ്പോൾ വഹ്ഷി പറഞ്ഞു, നഅം, അതെ ഞാൻ വഹ്ഷിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, അൻത ഖത്തൽത ഹംസ, നീയല്ലേ ഉഹദിൽ ഹംസ എൻ്റെ പിതൃവൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത്? അപ്പോൾ വഹ്ഷി പറഞ്ഞു, അതെ എനിക്ക് ആ രൂപത്തിലൊന്ന് സംഭവിച്ചു പോയി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബിർനി കൈഫ ഖത്തൽത, നിങ്ങൾ എങ്ങനെയായിരുന്നു ഉഹദിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചതെന്ന് എനിക്കൊന്ന് വിവരിച്ചു തരാമോ? ആ സന്ദർഭത്തിൽ ആ ചോദ്യത്തിനുള്ള മറുപടിയായി വഹ്ഷി അദ്ദേഹം നമ്മളിതുവരെ വിശദീകരിച്ച സംഭവങ്ങളെല്ലാം റസൂലുള്ളാഹിക്ക് വിവരിച്ചു കൊടുത്തു. അങ്ങനെ വഹ്ഷി പറയാണ്, ഞാൻ എൻ്റെ വിവരണം കഴിഞ്ഞ് റസൂലുള്ളാഹിൻ്റെ മുഖത്തേക്ക് നോക്കിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹിൻ്റെ കണ്ണിൽ നിന്നും ധാരയായിട്ട് കണ്ണീര് വരുന്നുണ്ട്. റസൂലുള്ളാഹിൻ്റെ താടി രോമങ്ങളെല്ലാം ആ കണ്ണീര് കാരണം കുതിർന്നു പോയിട്ടുണ്ട്. അത്രയേറെ റസൂലുള്ളാഹി അത് കേട്ട സന്ദർഭത്തിൽ വിഷമിച്ചു. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ സന്നിധിയിൽ വെച്ചുകൊണ്ട് വഹ്ഷി അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇസ്ലാം സ്വീകരിച്ചതോടുകൂടെ റസൂലുള്ളാഹി അദ്ദേഹത്തിന് മാപ്പ് നൽകി. റസൂലുള്ളാഹി അദ്ദേഹത്തിന് മാപ്പ് നൽകി. പക്ഷേ റസൂലുള്ളാഹി കൂടെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകിയിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. ആ അപേക്ഷ എന്താണെന്ന് വെച്ചാൽ, ഫഹൽ തസ്തതിയു അൻ തുഗയ്യിബു വജ്ഹക അന്നി, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ആ മുഖം എന്നിൽ നിന്നൊന്ന് മറച്ചു വെക്കാൻ സാധിക്കുമോ? അതായത് ആ വഷിയുടെ മുഖം കാണുന്ന സന്ദർഭത്തിലുടനീളം റസൂലുള്ളാഹിൻ്റെ മനസ്സിലേക്ക് വരുന്നത് തൻ്റെ പിതൃവിൻ്റെ ആ കുത്തി നുറുക്കിയ ആ ശരീരത്തിൻ്റെയും മറ്റും ഓർമ്മകൾ റസൂലുള്ളാഹിനെ അലട്ടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹ പറഞ്ഞു, നിങ്ങളുടെ മുഖം എന്നിൽ നിന്നൊന്ന് മറച്ചു വെക്കാൻ സാധിക്കുമോ? അപ്പോൾ വഷി അതിന് സമ്മതിക്കുക. ആ രൂപത്തിൽ തന്നെ വഷി പിന്നീടുള്ള കാലം മദീനയിൽ തന്നെ സ്വഹാബികളോടൊപ്പം ജീവിക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ മുന്നിൽ ഒരിക്കൽ പോലും അദ്ദേഹം പിന്നീട് പ്രത്യക്ഷപ്പെടുന്നില്ല. അതിനുശേഷം വഹ്ശി തുടരാണ്. അദ്ദേഹം പറയാണ്, പിന്നീട് റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത്, ആ ഖിലാഫത്തിൽ തുടക്കത്തിൽ നമുക്കറിയാം നിരവധി യുദ്ധങ്ങൾ, ഹുറൂബ് രിദ്ദകൾ അരങ്ങേറുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അക്കാലഘട്ടത്ത് കള്ളപ്രവാചകനായി കടന്നു വന്ന മുസൈലിമ അൽ കദ്ദാബ്, ഈ മുസൈലിമ റസൂലുള്ളാഹിൻ്റെ ജീവിതകാലത്ത് തന്നെ റസൂലുള്ളാഹിനെ സമീപിക്കുന്നുണ്ട്. അതെല്ലാം ഇൻഷാല്ലാ സീറിയൽ പിന്നീട് നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അവിടെ ഈ മുസൈലിമ അൽ കദ്ദാബ് എന്നുള്ള വ്യാജ പ്രവാചകനെതിരെ ഒരു സൈനിക നിയോഗം, ഒരു യുദ്ധം, യമാമ യുദ്ധം അരങ്ങേറുന്നുണ്ട്. ആ യമാമ യുദ്ധത്തിനുള്ള ആഹ്വാനം വന്ന സന്ദർഭത്തിൽ വഹ്ശി പറയാണ്, ഞാൻ ആ സൈന്യത്തിൽ അണിചേർന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹുദിൽ വധിച്ച അതേ കുന്തം ഞാൻ എന്തോ ഒരു കാരണത്താൽ ഞാൻ സൂക്ഷിച്ചിരുന്നു. അതേ കുന്തം ഞാനൊന്ന് പോളിഷ് ചെയ്ത് അതിൽ വിഷമെല്ലാം പുരട്ടി ആ യമാമ യുദ്ധത്തിൽ, ആ മുസൈലിമക്കെതിരെയുള്ള യുദ്ധത്തിൽ ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. ഞാൻ ആ യമാമ യുദ്ധത്തിൻ്റെ യുദ്ധക്കളത്തിൽ നേരത്തെ ഉഹുദിൻ്റെ രണാങ്കണത്തിൽ ഞാൻ ഏത് രൂപത്തിലാണോ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ടാർഗറ്റ് ചെയ്തത്, സമാനമായിട്ട് ആ യുദ്ധത്തിലുടനീളം ഞാൻ മുസൈലിമയെ ഫോളോ ചെയ്തു. ഒരവസരത്തിന് വേണ്ടി ഞാൻ കാത്തു നിന്ന് അങ്ങനെ അവസാനം ഒരവസരം ഒത്തു വന്ന സന്ദർഭത്തിൽ ഉഹുദിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെതിരെ കുന്തമറിഞ്ഞതുപോലെ സമാനമായിട്ട് ആ യമാമ യുദ്ധക്കളത്തിൽ ആ മുസൈലിമ അൽ കദ്ദാബ് എന്നുള്ള ആ വ്യാജപ്രവാചകനെതിരെ സർവശക്തിയും ഉപയോഗിച്ച് ആ വഹ്ശി അദ്ദേഹത്തിൻ്റെ കുന്തമറിയാണ്. ആ കുന്തം ആ മുസൈലിമയുടെ നെഞ്ചിലൂടെ തുളച്ചു കയറി, അതോടുകൂടെ അയാളുടെ കഥ കഴിയാണ്. അയാളെ വഹ്ശി ഇബ്നു ഹർബ് അതിന് പ്രായശ്ചിത്തായിട്ട്, ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു വധത്തിന് പ്രായശ്ചിത്തായിട്ട് മുസൈലിമയെ വഹ്ശി അവിടെ വെച്ചുകൊണ്ട് വകവരുത്തുകയാണ്. അപ്പം എന്നതിനുശേഷം വഹ്ശി പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ളാഹിൻ്റെ അനുചരന്മാരിൽ ഏറ്റവും നല്ലൊരാൾ, ഖത്തൽതു ഖൈറൻ നാസ് ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹിൻ്റെ അനുചരന്മാരിൽ ഏറ്റവും നല്ലൊരാളെ ഞാൻ വധിച്ചു. ഈ ഒരു സന്ദർഭത്തിൽ അതിന് പകരമായിട്ട് ഖത്തൽതു ശർറന്ന, ജനങ്ങളിൽ ഏറ്റവും നീചനായിട്ടുള്ള ഒരു വ്യാജപ്രവാചകനായിട്ടുള്ള ആ മുസൈലിമയെ ഞാൻ വധിച്ചിരിക്കുകയാണ്. അപ്പം അതിനുള്ള ഒരു കഫാറയായിട്ട് വഹ്ശി ഇതേ രൂപത്തിൽ മുസൈലിമ അൽ കദ്ദാബിനെ വധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മനോഹരമായിട്ടുള്ളൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അയാളുടെ പൂർവ്വകാല ജീവിതത്തിൽ വന്ന പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്നതാണ്. റസൂലുള്ളാഹ പറഞ്ഞു, ഇന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു, അയാളൊരു ക്ലീൻ സ്ലേറ്റായിട്ട് മുഴുവൻ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല മായ്ക്കപ്പെടും. ഇപ്പോൾ വഹ്ശി ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ആ രൂപത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തെങ്കിലും, അത് അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുത്തെങ്കിലും, പിന്നീട് അതിന് തത്തുല്യമായിട്ട് വിപരീതമായിട്ട് രൂപത്തിലുള്ള അതേ രൂപത്തിലുള്ള ഒരു നന്മ ചെയ്ത് അത് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുന്ന വഹ്ശിയുടെ ജീവിതം, അത് യഥാർത്ഥത്തിൽ വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. ഒന്നാമതായിട്ട്, എത്ര വലിയ തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചാലും ലാ തഖനതൂ മിർ റഹ്മത്തില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തെ സംബന്ധിച്ച് ഒരാളും നിരാശനാകരുത്. എന്നുള്ള വലിയ പാഠം. രണ്ടാമതായിട്ട്, ആ ഒരു സംഭവം നൽകുന്ന വലിയ മറ്റൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഏതൊരു തെറ്റും നമുക്ക് പുറത്തു തരും, പക്ഷേ പിന്നീട് നമ്മൾ ആ ശരിയായിട്ടുള്ള പാതയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണോ മുൻകാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായിട്ട് തിന്മയായിട്ട് ചെയ്തത് അതിന് നേർ വിപരീതത്തിലുള്ള നന്മ ചെയ്ത് മുന്നേറാൻ വേണ്ടി നമ്മൾ നിരന്തരം ശ്രമിക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ മോഷ്ടാവായിട്ടുള്ളൊരു വ്യക്തി, അയാൾ ഹിദായത്തെല്ലാം ലഭിച്ച് പിന്നീട് ആ നന്മയുടെ മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നേരത്തെ അന്യായമായിട്ട് ആളുകളുടെ ധനം മോഷ്ടിച്ച ആൾ പിന്നീട് ആ സന്മാർഗത്തിൻ്റെ പാതയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ പിന്നീട് ആളുകൾക്ക് ധനം നൽകി സഹായിക്കാൻ വേണ്ടി ദാനധർമ്മങ്ങളിൽ അധികരിപ്പിച്ചുകൊണ്ട് ആ നന്മയുടെ മാർഗത്തിൽ മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ജനങ്ങളെ ഇസ്ലാമിൽ നിന്നും അകറ്റാൻ വേണ്ടി ജീവിതത്തിൽ ശ്രമിച്ച ചില ആളുകൾ, അത്തരത്തിൽ ശ്രമിക്കുന്ന ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കാറുണ്ട്. പല സംഭവങ്ങളും നമ്മൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ രൂപത്തിൽ ഹിദായത്ത് ലഭിച്ച് ഇസ്ലാമിൻ്റെ വെളിച്ചത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നേരത്തെ ആളുകൾ ഇസ്ലാമിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചതിന് നേർ വിപരീതമായിട്ട് പിന്നീട് ആളുകൾ ഇസ്ലാമിലേക്ക് അടുപ്പിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള പ്രവർത്തികൾ, അതല്ലെങ്കിൽ ആ പ്രബോധന പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ട് അവർ ആ മാർഗത്തിൽ നന്മയിലേക്ക് മുന്നേറാൻ ശ്രമിക്കുക. അതാണ് വഹ്ശി സമാനമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്. നേരത്തെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച് ആ രൂപത്തിലൊരു പ്രവൃത്തി ചെയ്തു പോയി, പിന്നീട് സമാനമായിട്ട് ജനങ്ങളിൽ ഏറ്റവും നീചനായിട്ടുള്ള ആ മുസൈലിമയെ വധിച്ചുകൊണ്ട് വഹ്ശി മുന്നേറാൻ ശ്രമിക്കുന്ന ആ മനോഹരമായിട്ടുള്ളൊരു മാതൃകയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ആ രൂപത്തിൽ പശ്ചാത്തപിച്ചുകൊണ്ട് വഹ്ശി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. പിന്നീട് അതേപോലെ തന്നെ വഹ്ഷി മാത്രമല്ല, നേരത്തെ ഹംസാ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ശരീരം വികൃതമാക്കിയ ഹിന്ദും ഹിന്ദ് ബിൻതു ഉത്ബയും പിന്നീട് മക്കാ വിജയത്തോടുകൂടി അവരും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. എത്ര മനോഹരമാണ്! ഇവിടെ ഒരു വിഷയം അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ മനോഹരമായിട്ട് ഉദ്ധരിക്കാവുന്ന ഒരു ഹദീസ്, അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, യലഹഖുല്ലാഹു ഇലാ റജുലൈൻ, അല്ലാഹു സുബ്ഹാന തആല ഖിയാമത്ത് നാളിൽ രണ്ടാളുകളെ നോക്കി അല്ലാഹു സുബ്ഹാന തആല ചിരിക്കും. നാളെ പരലോകത്ത് രണ്ടാളുകളെ നോക്കി അല്ലാഹു സുബ്ഹാന തആല ചിരിക്കും. ഏതാണ് രണ്ടാളുകൾ? റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ അല്ലാഹു സുബ്ഹാന തആലയുടെ മാർഗത്തിൽ പൊരുതി മറ്റേയാൾ അയാളെ വധിച്ചു. അല്ലാഹു സുബ്ഹാന തആലയുടെ മാർഗത്തിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മറ്റേ വ്യക്തി അയാളെ വധിച്ചു. ശേഷം അല്ലാഹു സുബ്ഹാന തആല ഈ വധിച്ച വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാന തആല ഇസ്ലാം നൽകി അനുഗ്രഹിക്കുകയാണ്. അയാൾ ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് അയാൾ പശ്ചാത്തപിച്ച് അയാൾ അല്ലാഹു സുബ്ഹാന തആലയുടെ മാർഗത്തിൽ പോരാടി അയാൾ പിന്നീട് രക്തസാക്ഷിയാവുകയാണ്. ഈ രണ്ടാളുകളും ഒരുമിച്ച് സ്വർഗത്തിൽ വരികയാണ്. ആ രണ്ടാളുകളെ നോക്കി അല്ലാഹു സുബ്ഹാന തആല ചിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്. വധിച്ച ആളും വധിക്കപ്പെട്ട ആളും രണ്ടാളും സ്വർഗാവകാശിയായിട്ട് ഒരുമിച്ച് കടന്നു വരികയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ഈ സംഭവമായിട്ട് ഹദീസ് മനോഹരമായിട്ട് ചേർത്ത് വെക്കാവുന്നതാണ്. ഇതാണ് ഉഹദിൽ ഹംസാ റളിയല്ലാഹു അൻഹുവുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഹംസാ റളിയല്ലാഹു അൻഹു ഷഹീദായതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഉദ്ധരണികൾ. ഇനി അവസാനമായിട്ട് ഈ ഒരു ഭാഗത്ത് ഹംസാ റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ ഉഹദിൻ്റെ ആദ്യ പകുതിയിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം ഷഹീദായിട്ടുള്ള മറ്റൊരു പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ് ഹൻലല ഇബ്ന് അബി ആമിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലായിട്ട് പലതും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ഭാഗത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഹൻലല റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ ആമിർ അൽ ഫാസിഖിനെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിച്ചതെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇപ്പോൾ ഹൻലല റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഏതൊരാളുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് ആ നാഫഖ ഹൻലല എന്നുള്ള പ്രസിദ്ധ സംഭവമാണ്. പല ആളുകളും കേട്ടിരിക്കും ഹൻലല റളിയല്ലാഹു അൻഹു ഒരിക്കലും ആ മദീനയുടെ തെരുവിലൂടെ കരഞ്ഞുകൊണ്ട് നാഫഖ ഹൻലല ഹൻലല മുനാഫിഖ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹൻലലയോട് റളിയല്ലാഹു അൻഹു കാര്യം അന്വേഷിച്ചു, എന്തു പറ്റി, നിങ്ങൾ ആ രൂപത്തിലൊന്നും അല്ലല്ലോ. ആ സന്ദർഭത്തിൽ ഹൻലല റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ആ രൂപത്തിൽ പറയാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹ് നരകസ്വർഗ്ഗങ്ങളെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചെല്ലാം ഉത്ബോധിപ്പിക്കുന്ന സന്ദർഭത്തിൽ അതെല്ലാം കണ്ണിൽ കാണുന്നത് പോലെ ആ രൂപത്തിലുള്ള ഒരു സ്റ്റേറ്റിലാണ് നമ്മളിരിക്കുന്നത്. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ആ സദസ്സ് പിരിഞ്ഞ് വീട്ടിലെത്തുന്ന സന്ദർഭത്തിൽ പിന്നീട് ആ കുടുംബത്തോടൊപ്പം ഭാര്യ മക്കളോടൊപ്പം എല്ലാം ഇടപഴകുന്ന സന്ദർഭത്തിൽ പിന്നീട് നമ്മൾ ആ ദുനിയാവിൻ്റെ ചിന്തയിലേക്ക് വരാൻ ആ രണ്ട് രൂപത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയത്തിൽ നിഫാഖ് ഉണ്ടെന്ന് ഞാൻ സംശയിക്കുകയാണ്. അത് കേട്ട സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനും ആ രൂപത്തിലാണല്ലോ. രണ്ടാളും കരഞ്ഞുകൊണ്ട് ആ ഒരു പരാതിയായിട്ട് റസൂലുള്ളാഹിനെ സമീപിക്കുകയാണ്. റസൂലുള്ളാഹ് കാര്യം അന്വേഷിച്ച് അതിന് ശേഷം പുഞ്ചിരിച്ചുകൊണ്ട് റസൂലുള്ളാഹ് പറഞ്ഞു, അത് ആ രൂപത്തിൽ തന്നെയാണ്, സാഅതം വ സാഅ സാഅതം വ സാഅ. ചില സന്ദർഭത്തിൽ നിങ്ങൾ ആ രൂപത്തിലായിരിക്കും, ചില സന്ദർഭത്തിൽ ഈ രൂപത്തിലായിരിക്കും, അത് ഓക്കെയാണ്, ആ രൂപം അതന്നെയാണ് നോർമൽ. നമ്മുടെ ഈമാൻ യസീദ് വയൻകുസ്, അത് ചില സന്ദർഭത്തിൽ കൂടും. മനോഹരമായിട്ടുള്ളൊരു നമുക്കും ഇതേ രൂപത്തിൽ അനുഭവപ്പെടാറുണ്ട്. മനോഹരമായിട്ടുള്ളൊരു പ്രഭാഷണം കേൾക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഒരു ഉത്ബോധനം കേൾക്കുന്ന സന്ദർഭത്തിൽ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിലെല്ലാം ഈമാനികമായ മറ്റൊരവസ്ഥയിലായിരിക്കും. പിന്നീട് നമ്മൾ കുടുംബത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ മറ്റൊരു രീതിയിലേക്ക് മാറും. റസൂലുള്ളാഹി പറയാണ് അതുതന്നെയാണ് നോർമൽ. പക്ഷേ അതായത് നമ്മൾ ഒരു ഇ സി ജി ഗ്രാഫ് പോലെയാണ്, അത് കുറഞ്ഞും കൂടിയിരിക്കും. പക്ഷേ സദാ സന്ദർഭത്തിൽ ഒരു നോർമൽ ലെവൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്കലുള്ള അതേ അവസ്ഥയിൽ സദാ സന്ദർഭത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ മലക്കുകൾ നിങ്ങൾക്ക് ഹസ്തദാനം നൽകിയേനെ. അതൊരിക്കലും സാധ്യമല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ പറയുന്നത്. സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഹദീസാണ്. ആ ഒരു സംഭവം വളരെ മനോഹരമായിട്ട് ഹൻലല റളിയല്ലാഹു അൻഹു എത്രത്തോളം വ്യക്തി ജീവിതത്തിലുള്ള അദ്ദേഹം ആ ഒരു വിശുദ്ധി കാത്തു സൂക്ഷിച്ചിരുന്നുവെന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാണ്. ഹൻലല റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉഹദിലേക്ക് പുറപ്പെടുന്നത് ഒരല്പം വൈകിയാണ്. കാരണം ആ അദ്ദേഹത്തിൻ്റെ വിവാഹ ദിനത്തിലായിരുന്നു ഉഹദിനുള്ള ആഹ്വാനം വന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഒരു എക്സ്ക്യൂസ് നൽകി. പക്ഷേ ആ ഒരു എക്സ്ക്യൂസൊന്നും അദ്ദേഹം എടുക്കാൻ തയ്യാറാകാതെ പിറ്റേ ദിവസം രാവിലെ പ്രഭാതത്തിൽ അദ്ദേഹം ആ മണിയറയിൽ നിന്നും ആ യുദ്ധക്കളത്തിലേക്ക് കുതിക്കുകയാണ്. അങ്ങനെ യുദ്ധക്കളത്തിൽ അദ്ദേഹം ധീരമായി പോരാടി അദ്ദേഹം മുന്നേറി അവസാനം അബൂ സുഫിയാൻ, ശത്രുക്കളുടെ തലവനായിട്ടുള്ള അബൂ സുഫിയാൻ്റെ മുന്നിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട്. അങ്ങനെ അബൂ സുഫിയാൻ അദ്ദേഹം ആക്രമിച്ച് നിലത്ത് വീണ അബൂ സുഫിയാൻ അദ്ദേഹം വധിക്കാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ അബൂ സുഫിയാൻ ഉറക്കെ സഹായത്തിന് വേണ്ടി നിലവിളിക്കുകയാണ്. അബൂസുഫിയാൻ അവരുടെ നേതാവാണ്. അപ്പോൾ അബൂസുഫിയാൻ്റെ നിലവിളി കേട്ട ഉടനെ ശത്രുപക്ഷത്തുണ്ടായിരുന്ന മറ്റൊരാൾ ശജ്ജാദ് ബിൻ അസ്വദ്, അയാൾ ഹന്ദലയെ പിറകിൽ നിന്നും വെട്ടാണ്. പിറകിൽ നിന്നും വെട്ടി തിരിഞ്ഞ സന്ദർഭത്തിൽ ഹന്ദലെ കുത്തുകയും ചെയ്തു. അങ്ങനെ ഹന്ദല റളിയല്ലാഹു അൻഹു ആ ഉഹുദിൻ്റെ രണാങ്കണത്തിൽ അവിടെ ഷഹീദായി നിലത്ത് വീഴാണ്. അങ്ങനെ ഉഹുദ് യുദ്ധാനന്തരം നമ്മൾ ഹന്ദല റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട മുഴുനീള ചരിത്രം ഈ ഒരു ഭാഗത്ത് തന്നെ സൂചിപ്പിക്കാൻ. ഉഹുദ് യുദ്ധാനന്തരം യുദ്ധക്കളത്തിൽ ശത്രുപക്ഷത്തുണ്ടായിരുന്ന അവരുടെ നേതാവ് അബൂ സുഫിയാനും അതേപോലെ തന്നെ ഹന്ദല റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബു ആമിർ അൽ ഫാസിഖ്, ഈ രണ്ടാളുകളും മുസ്ലിങ്ങളിൽപ്പെട്ട ആരെല്ലാമാണ് അവർ വധിക്കപ്പെട്ടതെന്ന് ഇവരിങ്ങനെ യുദ്ധക്കളത്തിൽ അന്വേഷിച്ച് നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അബു ആമിർ അവിടെ മരണപ്പെട്ട് കിടക്കുന്ന ഹന്ദല റളിയല്ലാഹു അൻഹുവിനെ കാണാണ്. കണ്ട ഉടനെ അബു ആമിർ അൽ ഫാസിഖ് അയാൾ അബൂ സുഫിയാനോട് പറഞ്ഞു, അബൂ സുഫിയാൻ, ഈ കിടക്കുന്ന ആരാണെന്ന് മനസ്സിലായോ? ഇത് എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ബന്ധമുള്ളൊരു വ്യക്തിയാണ്, അതെൻ്റെ മകനാണ്. അതിനുശേഷം അബു ആമിർ ആ മകൻ്റെ മയ്യത്ത് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, മകനെ, നീ പിതാവിനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു, നീ നല്ലൊരു സൽസ്വഭാവിയായിരുന്നു, പക്ഷേ ഈ ഒരു ദുരന്തത്തെ, ഈ വരാൻ പോകുന്ന ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് ഞാൻ നിന്നോട് എത്രയോ തവണ ഞാൻ നിന്നോട് താക്കീത് ചെയ്തിട്ടുണ്ട്, പക്ഷേ നീ അത് കേൾക്കാൻ സന്നദ്ധമായില്ല. അതുകൊണ്ട് തന്നെ നീ ഒരു ഈ രൂപത്തിൽ നീ ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നു. ഈ രൂപത്തിൽ പിതാവ് അവിടെ കമൻ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അതിനുശേഷം അബു ആമിർ അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികളെ വിളിച്ചുകൊണ്ട്, ഖുറൈശികളെ, ഈ ഒരു മയ്യത്ത് നിങ്ങൾ മറ്റുള്ള പല മയ്യത്തുകളും നിങ്ങൾ അംഗഭംഗം ചെയ്തതുപോലെ ഇത് നിങ്ങൾ ചെയ്യരുതെന്നെല്ലാം അദ്ദേഹം കൽപ്പിക്കുന്നുണ്ട്. ആ രൂപത്തിലാണ് ശത്രുക്കൾ വീക്ഷിച്ചതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹന്ദല റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷ വാർത്ത നൽകുന്നുണ്ട്. റസൂലുള്ളാഹി ഹന്ദല റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഒരു വിചിത്രമായിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. റസൂലുള്ളാഹി പറയാണ്, യുദ്ധാനന്തരം റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നി റഅയ്തുൽ മലായികത്ത തുഗസ്സിലു ബൈന സമാഇ വൽ അർദ്, ആകാശലോകത്ത് വെച്ച്, ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ വെച്ച് മലക്കുകൾ ഒരു വെള്ളിപ്പാത്രം ഉപയോഗിച്ച് ഹന്ദല റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. റസൂലുള്ളാഹി പറയാണ്. അത് കേട്ട സന്ദർഭത്തിൽ സ്വഹാബികൾ അത്ഭുതപ്പെടുകയാണ്. കാരണം നമുക്കറിയാം, ശുഹദാക്കളുടെ മയ്യത്ത് കുളിപ്പിക്കാറില്ല. അവരേത് രൂപത്തിലാണോ മരണപ്പെട്ടത് അതേ രൂപത്തിലെ ഖബറടക്കുകയാണ്. കാരണം അവർക്കുള്ള മഹത്വമാണ്, നാളെ മരണാനന്തര ജീവിതത്തിൽ അവരാ രക്തത്തോടു കൂടെ തന്നെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ആ രക്തം കസ്തൂരിയുടെ ഗന്ധമായിരിക്കുന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഹന്ദല റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് ആകാശലോകത്ത് വെച്ച് മലക്കുകൾ കുളിപ്പിക്കുകയാണ്. ഇപ്പോൾ സ്വഹാബികൾ പറയാണ്, അത് കേട്ട സന്ദർഭത്തിൽ ഖാല അബു അസീദ് സാഇദി ഫദഹബന ഫനദർന ഇലൈഹി ഫഇദ റസുഹു യഖ്തുറു മാഅൻ, അത് കേട്ട സന്ദർഭത്തിൽ ഞങ്ങൾ ഹന്ദലാർ മരണപ്പെട്ട് കിടക്കുന്ന, ഷഹീദായിട്ട് അവിടെ കിടക്കുന്ന ഹന്ദല റളിയല്ലാഹു അൻഹുവിൻ്റെ ഞങ്ങൾ പോയി നോക്കിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്നും വെള്ളം ഉറ്റി വീഴുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ സ്വഹാബികൾ അത്ഭുതപ്പെടുകയാണ്. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം അന്വേഷിച്ചു, എന്തുകൊണ്ടാണ് മയ്യത്ത് കുളിപ്പിച്ചത്? ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് കാര്യം അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ പോയി ഭാര്യ ജമീൽ റളിയല്ലാഹു അൻഹയോട് കാര്യം അന്വേഷിച്ചു. അപ്പോൾ ആ ഭാര്യ കാര്യം പറഞ്ഞു കൊടുത്തു. കാരണം അവർ വിവാഹിതരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹന്ദല റളിയല്ലാഹു അൻഹു ജനാബത്തുകാരനായിക്കൊണ്ടായിരുന്നു യുദ്ധത്തിന് പുറപ്പെട്ടത്. അത് കുളിക്കാനുള്ള സമയം ലഭിച്ചിരുന്നില്ല. ആ ഒരു കുളിയാണ് മലക്കുകൾ വാനലോകത്ത് വെച്ച് നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഖസീലുൽ മലായിക്ക, മലക്കുകളാൽ മയ്യത്ത് കുളിപ്പിക്കപ്പെട്ട വ്യക്തി എന്നുള്ള അപരനാമത്തിലാണ് ഹന്ദല റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഹന്ദല ഈ ലോകത്തോട്, ഷഹീദായി ലോകത്തോട് വിട പറയുകയാണ്. അപ്പോൾ അവർ വിട പറയുന്നു. പക്ഷേ ഭാര്യ ജമീൽ റളിയല്ലാഹു അൻഹ അവർ ഗർഭിണിയാകുന്നുണ്ട്. അവർ പിന്നീട് ഹന്ദല റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട്. അവർ ചരിത്രത്തിൽ അബ്ദുല്ലാഹി ബിൻ ഹന്ദല റളിയല്ലാഹു അൻഹു പ്രസിദ്ധനാണ്. മുന്നോട്ടുള്ള ചരിത്രത്തിൽ റസൂലുള്ളാഹിൻ്റെ എല്ലാം വഫാത്തിന് ശേഷം പിന്നീട് പ്രധാനപ്പെട്ട റോളിലെല്ലാം ഈ അബ്ദുല്ലാഹി ബിൻ ഹന്ദല റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രം അറിയാവുന്ന ആളുകൾക്കറിയാം, ഉമ്മവികളുടെ കാലത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ യസീദ് ബിൻ മുആവിയ നീചനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അയാളുടെ കാലത്ത് നിരവധി ക്രൂരതകൾ അരങ്ങേറുന്നുണ്ട്. കർബല പോലെയുള്ള സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നുണ്ട്. ഈ യസീദിൻ്റെ ഭരണകാലത്ത് യസീദിനെതിരെ മക്കയിൽ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മക്കയിലും മദീനയിൽ ഉണ്ടായിരുന്ന ആ ഗ്രൂപ്പിന് നേതൃത്വം നൽകിയത് ഈ പറയുന്ന അബ്ദുല്ലാഹി ബിൻ ഹന്ദല റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം അബ്ദുല്ലാഹി ബിൻ ഹന്ദല റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ഇബ്നുൽ ഖസീൽ എന്നുള്ള അപരനാമത്തിലാണ് അറിയപ്പെടുന്നത്. അതായത് മലക്കുകൾ മയ്യത്ത് കുളിപ്പിച്ച വ്യക്തിയുടെ മകൻ ഇബ്നുൽ ഖസീൽ എന്നുള്ള അപരനാമത്തിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ യസീദ് പിന്നീട് യസീദിനെതിരെ നിലകൊണ്ട സന്ദർഭത്തിൽ യസീദ് ഒരു ക്രൂരനായിട്ടുള്ള ഒരു കമാൻഡർ, അതായത് മുസ്രിഫ് ഇബിന് ഉഖ്ബ, മുസ്ലിം ഇബിന് ഉഖ്ബ എന്നാണ് പേര്, പക്ഷേ ചരിത്രത്തിൽ അയാൾ അറിയപ്പെടുന്നത് മുസ്രിഫ് ഇബിന് ഉഖ്ബ എന്നുള്ള ഒരാളുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘത്തെ അയക്കുന്നുണ്ട്. അയാൾ പോയി മക്കയിലും മദീനയിലും ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ മദീനയിൽ നിരവധി ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നുണ്ട്. മഅറഖത്തു ഹറ, വാഖിഅത്തു ഹറ എന്നുള്ള പേരിൽ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ആ സംഭവത്തിൽ അവർ ക്രൂരമായി അബ്ദുല്ലാഹി ഇബ്നു ഹൻദല റളിയല്ലാഹു അൻഹുവിനെ വധിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഇന്നും നമ്മൾ ബഖീൽ ഉർഖത് സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ ഒരു സെക്ഷൻ മുഴുവനായിട്ട് ആ ഹറ ശുഹദാക്കളുടെ ഒരു ഖബർസ്ഥാനെല്ലാം അവിടെ കാണാൻ സാധിക്കും. ആ രൂപത്തിൽ ആ ഹറയിലുമാണ് പിന്നീട് ഈ അബ്ദുല്ലാഹി ഇബ്നു ഹൻദല റളിയല്ലാഹു അൻഹു അവർ ഷഹീദാകുന്നത്. ഈ രൂപത്തിലാണ് ചരിത്രം കാണാൻ സാധിക്കുക. അപ്പോൾ ഉഹുദിൻ്റെ ആദ്യ രണാങ്കണത്തിൽ ആദ്യ ഭാഗത്താണ് ഹംസ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ പ്രസിദ്ധനായിട്ടുള്ള ഖസീലുൽ മലായിക ഹൻദല റളിയല്ലാഹു അൻഹുവും വഫാത്താകുന്നത്. ഇനി മുന്നോട്ടുള്ള ചരിത്രം, ഉഹുദിൻ്റെ രണ്ടാം പകുതിയിൽ എങ്ങനെയാണ് ആ യുദ്ധം മുസ്ലിങ്ങൾക്ക് പ്രതികൂലമായി തീർന്നത്, അത് സൂറത്തു ആലി ഇംറാൻ്റെ മനോഹരമായിട്ടുള്ള ചില ആയത്തുകളിലൂടെ നമുക്ക് അടുത്ത ഭാഗത്ത് വളരെ വിശദമായിട്ട് പരാമർശിക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാന തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ആഴത്തിൽ അത് പഠിക്കാനും ഉൾക്കൊള്ളാനും ആ ജീവിതത്തിലുടനീളം അതനുസരിച്ച് ജീവിക്കാനും നാളെ അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാന തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബ് റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.